നമ്മുടെ മധ്യത്തിലെ കർത്താവിന്റെ മേശയുണ്ട്. നാം കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളം നന്ദി കൊണ്ടും സ്നേഹം കൊണ്ടും നിറയും. പലപ്പോഴും കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓർക്കുമ്പോൾ പലരും കർത്താവ് അടിയേറ്റതും ഓ ക്രൂശിലെ തന്റെ രക്തം ചൊരിഞ്ഞതും താന് തന്റെ അടിപ്പിണരുകളാൽ ആ നിലയിൽ അങ്ങയുടെ കർത്താവിന്റെ ശരീരത്തില് അടിപ്പിണരുകൾ ഉണ്ടാകത്തക്കവണ്ണം ഓ ക്രൂരരായ റോമൻ പടയാളികള് ചമ്മട്ടികൊണ്ട് ആഞ്ഞടിച്ചതും അവന്റെ പുറം ഉഴവുചാലുകൾ പോലെ നീളത്തിൽ കീറിയതും അവിടുത്തെ തലയില് ആ മൂക്കിരീടം വെച്ച് അടിച്ചതും അവിടുത്തെ മുഖത്ത് തുപ്പിയതും അവിടുത്തെ നിന്ദിച്ചതും ഈ നിലയിലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. അതിന് ഒരു തെറ്റുമില്ല. കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇത്. ആ നിലയില് ആ കാര്യത്തിലെ ഒരു തെറ്റുമില്ല. എങ്കിലും ഞാൻ പലപ്പോഴും കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ ഏറ്റവും ശക്തമായിട്ട് കടന്നു വരുന്നത് അല്ലെങ്കിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവ് നമുക്ക് വേണ്ടി തന്നെ ഒഴിച്ചു. കർത്താവിന്റെ ഈ ഭൂമിയിലേക്കുള്ള കടന്നുവരവ്, ആ ഒരു കാര്യം അത് തന്നെ, ആ ഒരു കാര്യം, അതിന്റെ ഒരു ഗൗരവം നമ്മൾ കണ്ടിരുന്നെങ്കിൽ നാം അത് എത്രത്തോളം അതിനെ വിലമതിക്കുമായിരുന്നു. കർത്താവ് എന്താ ചെയ്തത്? അവിടുന്ന് തൃത്വത്തിൽ രണ്ടാമനായിരുന്ന പുത്രൻ തമ്പുരാൻ അവിടുന്ന് മനുഷ്യവേഷമെടുത്ത് ഭൂമിയിലെത്തി ഓ ക്രൂശിലെ മരണത്താൽ ആ നിലയില് അവിടുന്ന് അത്രത്തോളം താണു വന്നു. അത് കേവലം ഒരു ഒരു ഈ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ നാടകം അഭിനയിക്കുമ്പോ അവര് അടിമയുടെയും കർഷകന്റെയും ഒക്കെ വേഷം കെട്ടി ഫാൻസി ഡ്രസ് അവതരിപ്പിക്കാറുണ്ട്. ആ 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അവരവതരിപ്പിക്കുമ്പോ ആ സമയത്ത് അവരെ നോക്കിയാൽ അവര് ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു അടിമയെ പോലെയോ അല്ലെങ്കിൽ ഒരു കർഷകനെ പോലെയോ ഒക്കെ അവര് അഭിനയിക്കും. അഭിനയിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ആ പ്രോഗ്രാം കഴിഞ്ഞു കഴിയുമ്പോ അവര് പിന്നീട് പഴയ വീട്ടിലാണോ നടക്കുന്നത്? അല്ല, അവരാ വേഷമൊക്കെ അഴിച്ചു വെച്ച് പഴയ ആളുകളായിത്തീരും എന്ന് പറഞ്ഞതുപോലെ ആയിരുന്നില്ല കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോഴും എന്റെ ഹൃദയത്തിന് വളരെ ശക്തമായിട്ട് കടന്നു വരുന്നത്. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് തന്നെ തന്നെ ഒഴിച്ചു എന്ന് പറയുമ്പോ അതൊരു മുഖ്യമായ ഒരു കാര്യമായി. പ്രിയമുള്ളവരെ, അവിടെ ആരായിരുന്നു? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന നമുക്ക് വളരെ പരിചിതമായ വാക്യമുണ്ട്. എന്താ വാക്യം? തന്റെ ഏകജാതനായ പുത്രൻ. യേശു ക്രിസ്തു എന്ന് പറയുന്നത് പിതാവിന്റെ ഏകജാതനായ പുത്രനായിരുന്നു. എന്നിട്ട് യേശു ക്രിസ്തു എന്തായിത്തീർന്നു? നമുക്ക് റോമർ 8:8 നമുക്ക് വളരെ പരിചിതമായി നമ്മൾ സാധാരണ ഉച്ചരിക്കാറുള്ള നമുക്ക് വളരെ പ്രിയപ്പെട്ട ഓരോ മീറ്റിംഗിലും ഒരാൾ വീതമെങ്കിലും സാധാരണ പറയാറുള്ള ഒരു വചനമുണ്ടല്ലോ. റോമർ 8:8 നാം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നമ്മളൊക്കെ സാധാരണ പറയാറുള്ള ഒരു വാക്യമാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഒരു വാക്യമാണ്. എന്നാൽ അതിന്റെ താഴത്തെ വാക്യത്തില് കർത്താവ് എന്തായി തീർന്നു എന്നുള്ളതാണ് കാണുന്നത്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാൻ മുന്നേമിച്ചിരിക്കുന്നു. യോഹന്നാൻ 3:16 റോമർ 8:29 തമ്മില് ഒരു വലിയ വ്യത്യാസമുണ്ട്. എന്തായിരുന്നു? കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഏകജാതനായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്താ? ഇവിടെ അവിടുന്ന് ആദ്യജാതനായി തീർന്നു. തന്റെ സഹോദരന്മാർക്ക് നമുക്ക് തുല്യനായി തീർന്നു. അത് കേവലം ഒരു കാട്ടിക്കൂട്ടലായിരുന്നില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്ന് 30-33 തിരുവയസ് വരെ ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയതോടെ ആ കാര്യങ്ങൾ തീർന്നു. അങ്ങനെയല്ല, നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നു. പ്രിയമുള്ളവരെ, ഓ കൃത്യത്തിന് രണ്ടാമൻ അവിടുന്ന് മൺപുഴുക്കൾ, നമ്മൾ പലപ്പോഴും ആ വാക്കൊക്കെ പറഞ്ഞ് അതിന്റെ ആ പ്രയോഗമൊക്കെ നമ്മൾ കണ്ടമാനം ആവർത്തിച്ച് നമ്മളൊരു വികാരവും തട്ടാത്ത പ്രയോഗങ്ങളായി പോയിട്ടുണ്ട്. ദൈവവുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ നമ്മൾ എത്ര മൺപുഴുക്കൾ എന്ന് പോലും പറയാൻ ഒക്കുമോ? ഈ അനന്തകോടി ഓ ഗോളങ്ങളും യൂഥങ്ങളും ഉള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് ആദിയും അന്തവും ഇല്ലാത്തവൻ, അൽഫയും ഒമേഗയുമായവൻ, ആ നിലയിലെ സർവശക്തൻ, സർവജനാചരങ്ങളെയും പാലിക്കുന്നവൻ, അങ്ങനെയുള്ള വലിയവനായ ദൈവം, ആ ദൈവം ഓ ഈ കൊച്ചു ഭൂമിയിൽ, അത് പ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ ഒരു മൺതരിയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ, ഒരു കൊച്ച് ഒരു ടെന്നീസ് ബോളിന്റെ വലിപ്പം പോലുമില്ല. അങ്ങനെ ഉള്ളിടത്ത് ഉഴന്ന് നടക്കുന്ന കൊച്ചു 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 മൺപുഴുക്കളെക്കാളും ചെറുതായ മനുഷ്യർക്ക് തുല്യനായിട്ട് താൻ നമ്മളെ സ്നേഹിച്ച് വന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്ര വലുതാണ്. അവിടുന്ന് പിതാവിന്റെ ഏകജാതനായിരുന്നു, യോഹന്നാൻ 3:16. പക്ഷേ ഇവിടെ റോമർ 8:29 വരുമ്പോ അവിടുന്ന് നമ്മെ പോലെ നമ്മുടെ നമ്മുടെ മൂത്ത സഹോദരനായി തീർന്നു, ദൈവത്തിന്റെ ആദ്യജാതനായി തീർന്നു. ആദ്യജാതനാകുമ്പോ നമ്മളൊക്കെ അവിടുത്തെ പിതാവിന്റെ മറ്റ് മക്കളാണ്, യേശുക്രിസ്തുവിന്റെ ഇളയ സഹോദരന്മാരാണ്. ആ നിലയിലെ കർത്താവ് ആയിത്തീർന്നു. ഈ കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ചാണ് അത് സംഭവിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ ചില കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. 20:17 യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ നാം വായിച്ച വാക്യം കർത്താവായ യേശുക്രിസ്തു ആ മഗ്ദല മറിയത്തോടെ പറയുന്ന ആ കാര്യം, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക. ആരോട്? ആരോട്? നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. നാം ശ്രദ്ധിക്കേണ്ട കാര്യം, കർത്താവായ യേശുക്രിസ്തു ഇവിടെയാണ് തന്റെ ശിഷ്യന്മാരെ സഹോദരന്മാർ എന്റെ ബ്രദേഴ്സ് എന്ന് പറയുന്നു. താൻ ഇവിടെ എന്തായി തീർന്നു? താനെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോ താൻ എന്തായി തീർന്നു? താനെ ഏകജാതനല്ല, ആദ്യജാതനായി തീർന്നു. ആദ്യജാതനായി തീർന്നപ്പോൾ നമ്മളൊക്കെ ഓ കർത്താവിന്റെ ഇളയ സഹോദരങ്ങളായി തീർന്നു. ഇവിടെ വെച്ചാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ഓ എന്റെ സഹോദരന്മാർ എന്നവരെ അഭിസംബോധന ചെയ്യുന്നത്. യേശുക്രിസ്തു ഏറ്റവും അവരെ ഏറ്റവും അടുപ്പത്തോടെ സംബോധന ചെയ്ത അതിനു മുമ്പുള്ള ഒരു രംഗം നമ്മൾ ഓർക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15:15 ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. നോക്കുക, യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ ഇനി നിങ്ങളെ ദാസന്മാർ എന്ന് പറയുന്നില്ല, ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കും. നോക്കുക, യേശു ഏറ്റവും അടുപ്പത്തോടെ അതുവരെ തന്റെ ശിഷ്യന്മാരെ സംബോധന ചെയ്തത് എന്താണ്? സ്നേഹിതന്മാർ, ഫ്രണ്ട്. അവിടെ വരെ അതിനു മുമ്പ് സംബോധന ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ ഇതാ യോഹന്നാന്റെ സുവിശേഷം 20:17 നമ്മൾ കണ്ടത്, ആ കർത്താവ് അവരെ ആദ്യമായിട്ട് സഹോദരന്മാർ എന്ന് സംബോധന ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇത് നേരത്തെ ചെയ്യാതിരുന്നത്? അതിന്റെ മറുപടി പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. 1 പത്രോസ് 1:3 വളരെ നീണ്ട ഒരു വാക്യമായിട്ടാണ് മലയാളത്തിൽ ഉള്ളത്, പക്ഷെ അത് ഇംഗ്ലീഷിലെ കുറച്ചുകൂടെ വ്യക്തമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. 5:1 ഇംഗ്ലീഷിൽ അത് ഒരൊറ്റ വാക്യമായിട്ടാണ് കാണുന്നത്. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഈ ദൈവീക കുടുംബത്തിന് നമുക്ക് ഒരു ജനനം ലഭിക്കാനായിട്ട് കാരണമായത് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണവും അടക്കവും പുനരുത്ഥാനവും. പുനരുത്ഥാനം, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ അത് കാരണമായി. നോക്കുക, ഈ യോഹന്നാൻ 20:17 മുമ്പ്, യോഹന്നാൻ 20 മുമ്പ് യേശുക്രിസ്തു എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല? മരിക്കുകയോ അടക്കപ്പെടുകയോ പുനരുത്ഥാനം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇവിടെ ഇതാ യോഹന്നാൻ 20:17 യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തതിന് ശേഷം ആദ്യം കിട്ടിയ അവസരത്തിൽ, ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി നമുക്കറിയാം, അവളോട് പറയുന്നു, നീ എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോലും കയറിപ്പോയിട്ടില്ല. ആ കാര്യം പോലും മാറ്റിവെച്ച് നിന്റെ കണ്ണുനീര് കണ്ട് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാൻ വന്നതാ, അതുകൊണ്ട് നീ തൽക്കാലം എന്നെ തുടരുത് എന്ന് കർത്താവ് പറയുന്നു. നോക്കുക, ഉയർത്തെഴുന്നേറ്റ ആദ്യത്തെ അവസരത്തിൽ മക്കളുടെ മറിയത്തിന്റെ അടുത്തേക്ക് കടന്നു വന്നു. പ്രിയ സഹോദരി, ആ സഹോദരി ഈ സമയത്ത് അതിനോട് ചേർന്ന് നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു നമുക്ക് ഉത്സാഹം തരുന്ന ഒരു കാര്യമുണ്ട്. ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ അവള് തോട്ടത്തിൽ കരഞ്ഞുകൊണ്ട് നിന്നപ്പോ അവളുടെ കണ്ണുനീര് കണ്ടിട്ട കർത്താവിന്റെ ഒരു സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് ഓ ഈ ഇവിടെയുള്ള ആ പർദീസയില് താഴെ ഉണ്ടായിരുന്ന ആ പർദീസ ഉൾപ്പെടെയുള്ള ഭാഗം ചേർത്ത് പഴയ നിയമ വിശുദ്ധന്മാരുമായിട്ട് ഒരു വലിയ ജൈത്രയാത്ര നടത്തി സ്വർഗോന്നതങ്ങളിലേക്ക് കയറേറി പോകേണ്ട ആ വലിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നിടത്തുനിന്ന് ദൈവം എന്ത് ചെയ്തു? കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞു, ഞാൻ പലപ്പോഴും അത് ചിന്തിച്ചിട്ടുണ്ട്, വിശുദ്ധന്മാരോടൊക്കെ പറഞ്ഞു, പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ പറഞ്ഞു, കർത്താവ് ഇനി എന്താ താമസം, നമുക്ക് മുകളിലോട്ട് പോകരുതോ, പോകാം വെയിറ്റ് ചെയ്ത് ഞാൻ പ്രോഗ്രാമിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിരിക്കുന്നു. എന്താ കർത്താവ് ഈ കാര്യം? ആരാ ചോദിക്കുന്നത്? ദാവീദൊക്കെയാ ചോദിക്കുന്നത്, പഴയ നിയമ വിശുദ്ധന്മാരൊക്കെയാ ചോദിക്കുന്നത്. നിൽക്ക ഒരു സെക്കൻഡ്, ഞാൻ ഒരു സ്ത്രീയെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അവളെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് വേഗം വരാം. നോക്ക, ഓ കർത്താവായ യേശു ക്രിസ്തു ആ നിലയില് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ചെന്ന രംഗമാണ്. അന്ന് കർത്താവ് ആ നിലയിൽ ഒരു സ്ത്രീയുടെ കണ്ണുനീര് കണ്ട് ഓ ആ ദൈവികമായ പദ്ധതിയിൽ ഒരു പരിപാടിയിൽ ഒരു മാറ്റം വരുത്തി അവളുടെ കണ്ണുനീര് തുടയ്ക്കാൻ ചെന്നെങ്കിൽ സഹോദരി, ഇന്ന് നിന്റെ കണ്ണുനീര് പാഴായി പോകും എന്നാണോ നീയെ കരുതുന്നത്? കർത്താവായ യേശു ക്രിസ്തു എന്ന പുനരുത്ഥാനം ചെയ്ത കർത്താവിന്റെ സ്വഭാവമാണ് നമ്മളിവിടെ കാണുന്നത്. ആ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. സഹോദര സഹോദരി, മറ്റാരും കാണാത്ത ഇടങ്ങളിൽ ഞാൻ നീയും കണ്ണുനീർ തൂങ്ങുമ്പോ അതിനെ മറികടന്നു പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. ഞാന് അതല്ല എന്റെ വിഷയം, ഞാന് അതിലേക്ക് വരട്ടെ. ഇതാ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആദ്യം കിട്ടിയ അവസരത്തിന് കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, മക്കളുടെ മറിയത്തോട് പറയുകയാണ്, നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. അവിടെ ആദ്യമായിട്ട് ഈ ശിഷ്യന്മാര് എന്റെ സഹോദരന്മാരാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. എന്തുകൊണ്ടാണത്? ഒന്ന് പത്രോസ് 1:3 കണ്ടു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ അത് സംഭവിച്ചതിന് ശേഷം മാത്രമേ ഓ ആ നിലയില് ഉള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ കർത്താവ് വരികയും ആ കാര്യം ചെയ്യുകയും ചെയ്തത് നമ്മളെ കാണുന്നു. കർത്താവായ യേശു ക്രിസ്തു ആ നിലയില് ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ ആ നിലയില് തന്റെ ഇളയ സഹോദരങ്ങളാക്കി തീർക്കുമ്പോ അതിന്റെ പിന്നിൽ ഒരു വലിയ വ്യഥയുണ്ട്. എന്താ അത്? കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 12 ആ കാര്യം പറയുന്നുണ്ട്. 12:24, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തങ്ങിയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലും ശരിയാണ്. കർത്താവ് മരിക്കാതെ ഇരുന്നാൽ, നിലത്ത് വീണ് ചാകാതെ ഇരുന്നാൽ എന്തുണ്ടാകുകയില്ല? വിളവുണ്ടാകുകയില്ല. അതേസമയം നല്ല കോതമ്പ് മണിയായ കർത്താവ് നിലത്ത് വീണ് ചത്ത് കഴിഞ്ഞപ്പോ എന്തുണ്ടായി? വളരെ വിളവുണ്ടായി. ഒരു കോതമ്പ് മണിയിൽ നിന്ന് ധാരാളം കോതമ്പ് മണികൾ, ഓ ആ കോതമ്പ് മണികളെല്ലാം കൂടെ ചേർന്ന്, ആരോ ഒരു സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഈ കോതമ്പ് മണികളെല്ലാം ചേർന്ന് എന്താ ഒരു ഏക അപ്പമുണ്ടായി. ആ അപ്പം ഏക ശരീരം. നമുക്ക് ആ കാര്യങ്ങൾ അറിയാം. 1 കൊരിന്ത്യരില് നാം ആ കാര്യം 10:17 നാം ആ കാര്യം കാണുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നാം എങ്ങനെ ജീവനുള്ള കോതമ്പ് മണികളായി തീർന്നു, ഈ വലിയ അപ്പത്തിന്റെ ഭാഗമായിട്ട് പൊടിഞ്ഞു ചേരത്തക്കവണ്ണം എങ്ങനെ നമ്മളെ കോതമ്പ് മണികളാക്കി കർത്താവ് തീർത്തു? കർത്താവ് നല്ല കോതമ്പ് മണിയായ കർത്താവ് ആദ്യം നിലത്ത് വീണ് അവിടുന്ന് അഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞാൽ ധാരാളം വിളവുണ്ടാകും. ഓ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് വീണ് തകർന്നതിന്റെ വിളവുകളാണ് അന്നു മുതൽ ഇന്നോളം ദൈവസഭയില് നാം കാണുന്ന വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ, ഞാനും നിങ്ങളും. പ്രിയമുള്ളവരെ, കർത്താവിനൊരു വില കൊടുത്തു. എന്നെയും നിങ്ങളെയും കർത്താവിന്റെ ഇളയ സഹോദരങ്ങളാക്കി തീർക്കുന്നതിന് വേണ്ടി കർത്താവ് ഒരു വില കൊടുത്തു എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വില നൽകി കർത്താവ് മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് നമ്മെ തന്റെ സഹോദരങ്ങളാക്കി തീർത്തു. അങ്ങനെ ചെയ്തതിന് ശേഷം ഓ കർത്താവ് താനെ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് താൻ അങ്ങ് അവസാനിപ്പിച്ച് പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് താന് ആ തന്റെ നിശ്ചിത കാലം മുഴുവൻ വരാനുള്ള കാലഘട്ടത്തിലും അവിടുന്ന് എന്തായി തീർന്നു? ഓ തന്റെ ആ നിലയിലുള്ള താൻ എന്തായി തീർന്നു? ആ നിലയില് താന് നിത്യകാലം തുടരുന്ന അവസ്ഥയിൽ പലപ്പോഴും നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാനും നിങ്ങളും ഞാൻ നിങ്ങളും അവിടെ ചെന്ന് കഴിയുമ്പോ സ്വർഗത്തിന് ചെല്ലുമ്പോ ആ എങ്ങനെയാ തിരിച്ചറിയുന്നത്? തീർച്ചയായിട്ടും സ്വർഗത്തിന്റെ മണിമകുടമായ കർത്താവിനെ നമ്മൾ തിരിച്ചറിയും. എന്നാൽ തിരിച്ചറിയാൻ പ്രത്യേകതയൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ എങ്ങനെയാണ് കർത്താവിനെ ചെന്ന് തിരിച്ചറിയുന്നത്? ഓ, സ്വർഗത്തിൽ എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയ ആളുകളായി. ഇന്ന് ഒരു കാലിന് മുടന്തുള്ള ആള് അന്ന് കാലിന്റെ മുടന്തെല്ലാം മാറും. ഒരു കണ്ണില്ലാത്ത ഒരാൾക്ക് അന്ന് കണ്ണ് ഉണ്ടായിരിക്കും. അങ്ങനെ ആളുകളുടെ അംഗവൈകല്യങ്ങളെല്ലാം മാറി സുന്ദരന്മാരും സുന്ദരികളുമായ ആളുകളായിരിക്കും സ്വർഗത്തിൽ ഉണ്ടാവുക. നമ്മൾ ആ ആൾക്കൂട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു നടന്ന് പഴയ പരിചയക്കാരെയൊക്കെ കണ്ട് പരിചയമൊക്കെ പുതുക്കി പുതുക്കി അങ്ങനെ പോകുമ്പോ ഇതാ ഒരാൾ, ആ ആളിന് മാത്രം എന്തുണ്ട്? കയ്യില് ആണിപ്പെഴുതുണ്ട്. എല്ലാവരുടെയും വികലാംഗത്വം സ്വർഗത്തിൽ തീരുമ്പോ ഇതാ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലും ആണിപ്പെഴുതുകളുമായി ഒരാൾ. നാം അത് സന്തോഷത്തോടെ നന്ദിയോടെ കണ്ടെത്തും. കർത്താവേ, നീ എനിക്ക് വേണ്ടി ആണിപ്പാടുകൾ ഏറ്റെങ്കിൽ അത് നിശ്ചിതയോളം തുടരുന്ന ഒരു കാര്യമാണല്ലോ. കഴിഞ്ഞ കാല നിശ്ചിതയിൽ പുത്രനായിരുന്ന ആ ഒരു അവസ്ഥയിലല്ല ഈ കാലത്തെ പിന്തുടർന്ന് വരുംകാല നിശ്ചിതയിൽ കർത്താവായിരിക്കുന്നു. അവിടുന്ന് ഓ നമുക്ക് വേണ്ടി ആ നിലയില് താന് താളലോകത്തിലേക്ക് വന്നു. ആ നിലയില് ഓ നമുക്ക് നമ്മുടെ നമ്മുടെ മുതിർന്ന സഹോദരനായിട്ട് തീർന്നു. അതൊരു കാട്ടിക്കൂട്ടലായിരുന്നില്ല, നിത്യകാലമുള്ള ആ നിലയിലുള്ള ഒരു കാര്യമായിരുന്നു. എത്ര എത്ര വിലപ്പെട്ട ഒരു കാര്യമാണ് പ്രിയമുള്ളവര്. നാം അത് ചിന്തിച്ചാൽ അതിന്റെ വില, അവിടുന്ന് എന്തെല്ലാമാണ് നമുക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയത് എന്നുള്ളതൊക്കെ ഓർത്താൽ നമുക്ക് നന്നുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീര് വീഴ്ത്താതിരിക്കാനായിട്ട് കഴിയില്ല. ഞാൻ വളരെ വേഗത്തിൽ പോകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10:5 സുവിശേഷം 26 അധ്യായത്തില് കർത്താവായ യേശു ക്രിസ്തുവിനെ സന്നിധി സംഘത്തിന് മുമ്പാകെ ആ നിലയിലെ വിസ്തരിക്കുന്ന ഒരു രംഗത്തിൽ അതിന്റെ 63 വാക്യത്തിൽ മഹാപുരോഹിതൻ പിന്നെയും അവനോട് യേശുവിനോട് ചോദിക്കുകയാണ്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് ചോദിക്കുമ്പോ പറക, ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. നോക്കുക, മഹാപുരോഹിതൻ ചോദിച്ച ചോദ്യം എന്താണ്? നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെ? നീ ദൈവപുത്രനാണോ? അതാണ് മഹാപുരോഹിതൻ ചോദിച്ചത്. വളരെ നിർണായകമായ ഒരു ചോദ്യമാണ്. അതിന് യേശു മറുപടി പറഞ്ഞാൽ ഓ അതിനെ തുടർന്നാണ് യേശു കുറ്റവാളിയാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നു. നമുക്ക് ആ കാര്യങ്ങൾ അറിയാം. ഇവിടെ മഹാപുരോഹിതൻ യേശുവിനോട് ചോദിക്കുന്നത്, നീ ദൈവപുത്രനാണോ? നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? എന്തായാലും മറുപടി ആന്നു, ഞാൻ ദൈവപുത്രനാണ്. അതല്ലേ മറുപടി? പക്ഷെ യേശു പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോ. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ, നോക്കുക, ദൈവപുത്രനാണോ നീ എന്ന് ചോദിച്ചപ്പോൾ യേശു എന്താ പറഞ്ഞത്? മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞു. മനുഷ്യപുത്രൻ, അവിടുന്ന് ഭൂമിയിലായിരുന്നപ്പോ അവിടുന്ന് മനുഷ്യപുത്രൻ എന്ന ആ വാക്കാണ് ഉപയോഗിച്ചത്. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷമോ നമ്മൾ സ്തേഫാനോസ് കാണുന്ന ആ കാഴ്ച നമ്മൾ നമുക്കറിയാമല്ലോ. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 7 സ്തേഫാനോസ് കാണുന്ന കാഴ്ച അതിന്റെ 56 വചനം. അപ്പോസ്തല പ്രവൃത്തി 7:56, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണും. നോക്കുക, ഭൂമിയിലായിരുന്നപ്പോൾ അവിടുന്ന് മനുഷ്യപുത്രനായിരുന്നു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിന് ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുമ്പോ അവിടുന്ന് മനുഷ്യപുത്രനാണ്. യോഹന്നാന്റെ സുവിശേഷം 26:64 നാം നോക്കുമ്പോ ഇതാ മനുഷ്യപുത്രൻ എന്ത് ചെയ്യുന്നു? അവിടുന്ന് വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു, ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും മനുഷ്യപുത്രൻ തന്നെയാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് ദൈവപുത്രനാണ്. അപ്പൊ തന്നെ അവിടുന്ന് എന്തായിത്തീർന്നു? നമ്മളെ സ്നേഹിച്ച് മനുഷ്യപുത്രനായിത്തീർന്നു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് പോയി ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് നിൽക്കുമ്പോ സ്തേഫാനോസ് കാണുന്നത് ഇതാ മനുഷ്യപുത്രൻ, ദൈവപുത്രൻ എന്നല്ല. അവിടെ അപ്പോസ്തല പ്രവൃത്തി 7 നമ്മൾ വായിച്ച വാക്യം, 56 വചനത്തിൽ നാം വായിച്ച വാക്യം, ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് നിൽക്കുമ്പോഴും മനുഷ്യപുത്രനാണ്, അതിനുശേഷം മത്തായി എഴുതിയ സുവിശേഷം 26 65 നാം കാണുന്നത്, 64 നാം കാണുന്നത്, ഇനി കർത്താവ് വാനമേഘങ്ങളിൽ കടന്നു വരുമ്പോഴും അവിടുന്ന് എങ്ങനെയാണ്? മനുഷ്യപുത്രനായിട്ടാണ്. ഓ, അവർ കുത്തിയവങ്കലേക്ക് നോക്കും എന്ന് നമുക്ക് അറിയാമല്ലോ. കർത്താവ് വീണ്ടും വരുമ്പോഴും അവിടുന്ന് എന്തുണ്ടാവും? അവിടുന്ന് ആണിപ്പഴുതുകൾ. ഓ, ആ നിലയിലുള്ള താന് മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ താന് ഏറ്റെടുത്ത ആ പങ്കപ്പാടുകളുടെ എല്ലാം മുറികളും പോരിയാണ് കർത്താവ് വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിത്യകാലം അവിടുന്ന് മനുഷ്യപുത്രനാണ്. നമ്മെ സ്നേഹിച്ച ഈ ഭൂമിയിലെ മനുഷ്യപുത്രനായിരുന്നു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുമ്പോഴും അവിടുന്ന് മനുഷ്യപുത്രനാണ്. ഓ, ഇനിയും മേഘവാഹനങ്ങളെ കർത്താവ് രണ്ടാമത് വരുമ്പോഴും മനുഷ്യപുത്രൻ വരുന്നു എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് വേണ്ടി എന്തായിത്തീർന്നു എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ വന്നിരുന്നെങ്കിൽ, അവിടുന്ന് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിച്ചാൽ നമുക്ക് തുല്യനായിത്തീർന്നു. എബ്രായർക്കെതിരെ ലേഖനത്തിൽ നമുക്കറിയാമല്ലോ, സകലത്തിനും സഹോദരന്മാർക്ക് തുല്യനായിത്തീർന്നു. ഇത് കേവലം കർത്താവിന്റെ ജീവിതകാലം കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല എന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ ആ മാനുഷികത അത് തൽക്കാലത്തേക്കുള്ള ഒരു കാട്ടിക്കൂട്ടലായിരുന്നില്ല. മനുഷ്യപുത്രനായിട്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. ഈ കർത്താവ് രണ്ടാമത് വരുമ്പോഴും മനുഷ്യപുത്രൻ മേഘവാഹനങ്ങളിൽ വരുന്നത് നീ കാണും എന്ന് പറയും. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് ദൈവപുത്രനാണ്, അതേസമയം തന്നെ മനുഷ്യപുത്രനുമാണ്. ഓ, കർത്താവായ യേശുക്രിസ്തു പിശാചിനാല് പരീക്ഷിക്കപ്പെടുന്ന രംഗം നമുക്കറിയാമല്ലോ. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 4 ആ കാര്യം കാണുന്നുണ്ട്. ഇവിടെ മഹാപുരോഹിതൻ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് പിശാചും മരുഭൂമിയില് യേശുവിനോട് ചോദിക്കുന്നത്. യേശുവിനോട് ചോദിക്കുന്ന രംഗം എന്താണ്? മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 4 പിശാച് കർത്താവിനോട് ചോദിക്കുന്നു. 4 അതിന്റെ 3 അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് നീ ദൈവപുത്രനെങ്കിൽ എന്ന് ചോദിച്ചു. മഹാപുരോഹിതൻ ചോദിച്ചു നീ ദൈവപുത്രനോ എന്ന് ചോദിച്ചു. പിശാചിന്റെ അതേ വാക്കുകളുടെ പ്രതിഫലനമാണ് മഹാപുരോഹിതന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടത്. നീ ദൈവപുത്രൻ എങ്കിൽ എന്ന് പിശാചി ചോദിക്കുന്നു. ഓ, മഹാപുരോഹിതന്റെ നീ ദൈവപുത്രനോ എന്ന് ചോദിച്ചപ്പോ യേശുക്രിസ്തു മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇതാ മത്തായി എഴുതിയ സുവിശേഷം 4 നാലാമത്തെ വചനത്തിൽ യേശു അതിന് മറുപടി പറയുന്നത് എന്താ? മനുഷ്യരപ്പം കൊണ്ട് മാത്രമല്ല, നീ ദൈവപുത്രനോ എന്ന് ചോദിച്ചപ്പം യേശു പറയുന്നത് എന്താ? മനുഷ്യപുത്രൻ എന്നുള്ള തന്റെ നിലപാടിലേക്ക് കർത്താവായ യേശു ക്രിസ്തു വരികയാണ്. ഇപ്പൊയുള്ളവര്, എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഇതിന്റെ പൊരുള്? പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ അവന്റെ ഉദ്ദേശം നീ ദൈവപുത്രൻ ആ നിലയില് കർത്താവിനെ ആ പൊസിഷനിൽ നിർത്തുക എന്നുള്ളതായിരുന്നു അവന്റെ ആഗ്രഹം. അവന്റെ ചിന്ത അങ്ങനെയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പിശാചിക്കള് പലപ്പോഴേയും യേശു പല ഭൂതഗ്രസ്തരെയും പുറത്താക്കിയപ്പോഴൊക്കെ അവരെ എങ്ങനെയാണ് നിലവിളിച്ചിട്ടുള്ളത്? സുവിശേഷം 8 നാം അങ്ങനെ ഒരു രംഗം കാണുന്നുണ്ടല്ലോ. 8:29 അവർ നിലവിളിച്ചു. രണ്ട് ഭൂതഗ്രസ്തരുടെ കാര്യമാണ്. അവരെ നിലവിളിച്ചു, ദൈവപുത്ര ഞങ്ങൾക്ക് നിനക്ക് തമ്മിൽ എന്ത് എന്ന് യേശുവിനെ സംബോധന ചെയ്യുന്നത്. ഭൂതങ്ങള് പിശാച് എപ്പോഴും യേശുവിനെ സംബോധന ചെയ്യുന്നത് ദൈവപുത്രൻ എന്നാണ്. ഇവിടെയും പിശാച് മത്തായി എഴുതിയ സുവിശേഷം 4:3 ദൈവപുത്രൻ എന്ന് ചോദിക്കുന്നു. പക്ഷെ യേശു ഒരിക്കലും ആ ദൈവപുത്രനോ എന്നുള്ള ചോദ്യത്തിന് താന് തന്റെ മാനുഷികതയിലേക്ക് കടന്നു വന്ന് മനുഷ്യപുത്രൻ എന്ന മറുപടി പറയും. മഹാപുരോഹിതൻ ചോദിക്കുന്നു നീ ദൈവപുത്രൻ. യേശു തന്റെ മാനുഷികതയിലേക്ക് കടന്നു വന്ന് പറയുന്നു ഞാൻ മനുഷ്യപുത്രൻ, മേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും എന്ന് പറയും. എന്താ ഇതിന്റെ പൊരുൾ? എന്താണ് പൊരുള്? പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഈ കർത്താവ് വലിയവനായ ദൈവം അവിടുന്ന് മനുഷ്യവേഷത്തിൽ വന്ന് മനുഷ്യനായിട്ട് വന്ന് അങ്ങനെ ഒരു രക്ഷണ്യ പ്രവൃത്തി ചെയ്യുകയും ഓ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് തന്റെ ശരീരത്തിൽ ജീവനുള്ള ഒരു പുതുവഴി തുറന്നു തരികയും ഒക്കെ ചെയ്യുന്ന ആ കാര്യം പിശാചിനെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് പിശാചെപ്പോഴും യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്നൊരു പൊസിഷനിൽ അങ്ങ് നിർത്താനായിട്ടാണ് അവൻ ആഗ്രഹിക്കുന്നത്. പിശാചുക്കള് ഭൂതങ്ങളെ പുറത്തായപ്പോ അവർ ദൈവപുത്ര എന്ന് സംബോധന ചെയ്യും. പിശാചിയുടെ ദൈവപുത്രൻ എന്ന് സംബോധന ചെയ്യുന്നു. പക്ഷേ യേശുക്രിസ്തു എന്ത് ചെയ്തു? ആ ദൈവപുത്രൻ എന്നുള്ള വിളിയെ അംഗീകരിച്ച് ദൈവപുത്രൻ എന്നുള്ള നിലയിലല്ല മറുപടി പറയുന്നത്, മനുഷ്യപുത്രൻ എന്നുള്ള നിലയില് മറുപടി പറയും. കർത്താവായ യേശുക്രിസ്തുവിന് പലപ്പോഴും ദൈവപുത്രൻ എന്നുള്ള നിലയില് ഈ പരീക്ഷകനെ നേരിടാമായിരുന്നു. അവനെ പ്രലോഭനങ്ങളുമായിട്ട് വന്നപ്പോ ദൈവപുത്രൻ എന്നുള്ള നിലയിൽ അവനെ നേരിടാമായിരുന്നു. കാരണം അതിന് തൊട്ട് മുകളിലത്തെ അധ്യായം മൂന്നാമധ്യായം മത്തായി എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം അതിന്റെ ഒടുവിലത്തെ വചനത്തിലേക്ക് വരുമ്പോ അവിടെ സ്വർഗം തുറന്നതും ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായതും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അതായത് ദൈവം തന്നെ യോർദാൻ കടവിങ്കൽ യേശുവിനെ ദൈവപുത്രൻ എന്ന് സർട്ടിഫൈ ചെയ്തത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ യേശുവിന് തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് രണ്ട് വാക്യത്തിന് ശേഷം പിശാച് നീ ദൈവപുത്രനോ എന്ന് ചോദിച്ചപ്പോൾ അതെ ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് ഒരു ദൈവപുത്രന്റെ ദൈവത്തിന്റെ അധികാരം കയ്യാളി ഈ പിശാചിനെ നേരിടാമായിരുന്നു. അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ യേശു എന്തുകൊണ്ടാണ് തന്റെ മനുഷ്യത്വത്തിൽ നിന്നത്, മനുഷ്യത്വത്തിൽ നിന്നത്? പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, ആ കാര്യം, ആ സത്യം നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വലിയ ധൈര്യവും സന്തോഷവും ഉണ്ടാകും. നമുക്ക് തുല്യരായി തീരാൻ വേണ്ടി നമ്മൾ പിശാചിനെയും അതിനോ അതുപോലെയുള്ള പ്രലോഭനങ്ങളെയും അതിജീവിക്കുമ്പോൾ ദൈവീകത്വത്തിന്റെ ആ നിലയിലുള്ള സഹായം ഒന്നും കൂടാതെ നമ്മുടെ മനുഷ്യത്വത്തിലാണ് അവനെ നേരിടുന്നത്, പിശാചിന്റെ പ്രലോഭനങ്ങളെ നേരിടുന്നത്. നമുക്ക് തുല്യരാകാൻ വേണ്ടി യേശുക്രിസ്തു എന്ത് ചെയ്തു? മനുഷ്യൻ, മനുഷ്യപുത്രൻ എന്നുള്ള നിലയിലേക്ക് മാറി നിന്ന് ആ പ്രലോഭനങ്ങളെ നേരിടുന്നു. ഞാൻ പറഞ്ഞു വന്നത് വ്യക്തമായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഈ ഭൂമിയിലെ കർത്താവായി യേശുക്രിസ്തുവിനെ പിശാച് പരീക്ഷിച്ച ഒരു രംഗമാണ് നമ്മൾ ഇവിടെ കണ്ടത്. അതുപോലെ തന്നെ മഹാപുരോഹിതന്റെ വാക്കുകളിലൂടെ പിശാച് യേശുവിനെ പരീക്ഷിച്ച ഒരു രംഗമാണ് നമ്മൾ ആ സന്നിധി സംഘത്തിന്റെ അവിടെ നമ്മൾ കണ്ടത്. രണ്ടിടത്തും യേശുവിനെ ദൈവം എന്നുള്ള നിലയിൽ ദൈവീകമായ അധികാരങ്ങൾ കൈയാളി ദൈവത്വത്തിൽ നിന്നുകൊണ്ട് പ്രതികരിക്കാനായിട്ട് പിശാച് പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ യേശു എന്ത് ചെയ്തില്ല? യേശു എന്ത് ചെയ്തില്ല? ആ ദൈവത്വത്തിൽ നിന്നുകൊണ്ട് ദൈവികമായ അധികാരങ്ങൾ കൈയാളിക്കൊണ്ടല്ല ആ പരീക്ഷകളെ അതിജീവിച്ചു, മറിച്ച് തന്റെ മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് മനുഷ്യപുത്രൻ, മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് താൻ നിന്നു. അത് കേവലം അങ്ങനെ പറയുമ്പോ അതിന്റെ പിന്നിലുള്ള മനോഭാവം എന്താണ്? ഞാൻ കേവലം മനുഷ്യനാണെങ്കിൽ ഒരു പ്രലോഭനത്തെ അതിജീവിക്കാൻ എനിക്ക് പ്രത്യേക ആ നിലയിലുള്ള അവകാശങ്ങളോ പ്രത്യേകമായ ആ നിലയിലുള്ള പദവികളോ ഇല്ലെങ്കിൽ, ഞാൻ കേവലം ഒരു മനുഷ്യനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്റെ ദൈവത്തെ മുറുകെ പിടിക്കും, ദൈവത്തെ മുറുകെ പിടിക്കും. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു എല്ലാ പരീക്ഷകളെയും അതിജീവിച്ചത് തന്റെ ദൈവിക ശക്തി ഉപയോഗിച്ചല്ല, മറിച്ച് താൻ ഒരു മനുഷ്യത്വത്തിന് നിന്നുകൊണ്ട് ഓ പിതാവിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ്. എന്തിനാണ് യേശുക്രിസ്തു അങ്ങനെ ചെയ്തത്? നമുക്ക് തുല്യരായി തീരാൻ വേണ്ടി, നമുക്ക് ഒരു മുന്നോടിയായി തീരാൻ വേണ്ടി. നാം ഇന്നൊരു പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോ, ഇന്നൊരു പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് ദൈവീകമായ ശക്തികളൊന്നുമില്ല. നമുക്ക് നമ്മുടെ നേരെ ഒരു പരീക്ഷ കടന്നു വരുമ്പോൾ അത് ജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തേ കഴിയുള്ളൂ, ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് അഭയം കിട്ടുന്ന ആ സങ്കേതത്തിലേക്ക് ഓടി ചെല്ലുകയേ കഴിയുള്ളൂ. ഓ, നമുക്ക് തുല്യനാകാൻ വേണ്ടി യേശുക്രിസ്തു എന്ത് ചെയ്തു? അവിടുന്ന് ദൈവപുത്രൻ എന്ന അധികാരം കയ്യാളാതെ ഞാൻ മനുഷ്യൻ, മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ നിന്ന് ആ പ്രലോഭനത്തെ നേരിടുന്നതാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഇതിൽ നിന്ന് ഒരു കാര്യം മാത്രം പറയാനാണ് ആഗ്രഹിക്കുന്നത്. നാം ഇന്ന് എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ തന്നെ നമുക്കും രണ്ട് ഭാഗങ്ങളുണ്ട്. നമ്മൾ ദൈവപുത്രന്മാരാണ്, അതുപോലെ തന്നെ മനുഷ്യപുത്രന്മാരും. പക്ഷെ ഒരു പ്രലോഭനം നമ്മുടെ നേരെ കടന്നു വരുമ്പോ, പ്രലോഭനം നമ്മളുടെ നേരെ കടന്നു വരുമ്പോ, ഞാൻ ദൈവത്തമ്മനാണ്, ഞാൻ ദൈവസഭയിൽ ഇത്ര വർഷമായിട്ടുള്ളവനാണ്, ഞാൻ മീറ്റിങ്ങുകളിലൊക്കെ സംസാരിക്കുന്ന ആളാണ്, ദൈവവചനമൊക്കെ എനിക്ക് അറിയാം, ഈ നിലയില് അതിനെ നേരിട്ടാൽ നമ്മൾ ആ പ്രലോഭനത്തിന് മുമ്പാകെ വീണു പോകും. അതേസമയം തന്നെ ആ പ്രലോഭനം കടന്നു വരുമ്പോ, ആ പരീക്ഷ കടന്നു വരുമ്പോ, കർത്താവേ, കർത്താവേ, എനിക്ക് കഴിയുകയില്ല, ഞാൻ കേവലം മൺപുഴുവാണെന്ന് നിനക്കറിയാമല്ലോ, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ശ്വാസം മാത്രമാണ് എന്ന് കർത്താവ് നിനക്കറിയാമല്ലോ, നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് നിൽക്കാനായിട്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയും സഹായവും നമുക്ക് കിട്ടും. പിന്നെ പലപ്പോഴും പരീക്ഷകളിൽ നമ്മൾ തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണ്? പരീക്ഷകൾ തോറ്റു പോകുന്നത് നമുക്ക് ആ സമയത്ത് ദൈവത്തെ മുറുകെ പിടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ആ സമയത്ത് ഞാൻ ഇത്ര വർഷമായിട്ട് ദൈവസഭയിൽ ഉള്ളവനാണ്, ഈ നിലയിലുള്ള പാരമ്പര്യമുണ്ട്, ഈ നിലയിൽ ഇതുപോലെ എത്ര രംഗങ്ങളെ ഞാൻ നേരിട്ടതാണ് എന്നൊക്കെയുള്ള നിലയിൽ നമ്മൾ ഒരുതരം ദൈവപുത്രന്റെ പദവി കയ്യാളി പിശാചിനെ നേരിടാൻ ചെന്നാൽ നമ്മളെ പരാജയപ്പെട്ടു പോകും. കാര്യം നമ്മൾ നമ്മുടെ കഴിവിൽ ആശ്രയിച്ചാണ് അന്നേരം പോകുന്നത്. അതേസമയം തന്നെ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ യേശു ചെയ്തതുപോലെ നമ്മൾ കർത്താവെ നമ്മുടെ മനുഷ്യത്വത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു കഴിയുമില്ല, ദൈവമേ നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ ഒക്കെയില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മുറുകെ പിടിക്കാമോ? മുറുകെ പിടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ആ പരീക്ഷയിൽ ജയിക്കാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ആ നിലയിൽ മുന്നോടിയാകാൻ വേണ്ടിയാണ് ഈ പരീക്ഷകന്റെ അടുത്ത് ദൈവത്വത്തിൽ നിന്നുകൊണ്ട് പ്രതികരിക്കാനായിട്ടുള്ള അവന്റെ ആ പ്രലോഭനത്തെ കർത്താവ് ആ നിലയിൽ സ്വീകരിക്കാൻ മനുഷ്യനപ്പം കൊണ്ട് മാത്രം എന്ന് പറഞ്ഞ് തന്നെ തന്നെ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ പരിമിതപ്പെടുത്തി, മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ പരിമിതപ്പെടുത്തുമ്പോൾ തന്റെ ഹൃദയത്തിൽ ഒരു നിലവിളിയുണ്ട്, എന്റെ പിതാവേ ഞാൻ ദൈവികമായ ഒരു കഴിവുമില്ലാതെയാണ് ഈ പിശാചിന്റെ പ്രലോഭനത്തിന് മുമ്പാകെ നിൽക്കുന്നത്, പിതാവേ എന്നെ സഹായിക്കണം എന്നൊരു ഉറച്ച നിലവിളിയും കണ്ണുനീരും അവിടുത്തെ ഹൃദയത്തിലുണ്ടായിരുന്നു. കാരണം അവിടുത്തെ മനുഷ്യത്വത്തിൽ മാത്രം നിന്നാണ് ആ പരീക്ഷയെ നേരിട്ടത്. അതുകൊണ്ട് അവിടുന്ന് എന്ത് ചെയ്തു? ഓ, നാം എബ്രായർക്കിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, അവിടുന്ന് ഉറച്ച നിലവിളിയോട് കണ്ണുനീരോടുകൂടെ അപേക്ഷ അഭിയാചനയും കഴിക്കുകയും ഓ അതിനെ ഉത്തരം ലഭിക്കുകയും ചെയ്തു. മരണത്തിൽ പെടാതെ പാപത്തിൽ വീഴാതെ അവിടുന്ന് കടന്നുവന്നു. പ്രിയമുള്ളവരെ, നാമും ഇന്നൊരു പ്രലോഭനത്തെ നേരിടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയണം? നമുക്ക് ദൈവത്തെ മുറുകെ പിടിക്കാനായിട്ട് കഴിയണം. അല്ലാതെ നമ്മുടെ ക്രിസ്തീയതയുടെ ഇത്രയും നാളത്തെ പാരമ്പര്യമോ, ഞാൻ എന്നെ കൊണ്ട് ദൈവം ഈ നിലയിലൊക്കെ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്, ഇന്നിന്റെ കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിൽ ഒരു ദൈവപുത്രന്റെ പദവി കയ്യാളിക്കൊണ്ട് അതിനെ നേരിടാൻ ചെന്നാൽ ആ പലപ്പോഴും പരാജയപ്പെട്ടു പോകും. ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട്. അതായത് ചില വർഷങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബർ 11 എന്ന് പറയുന്ന ഒരു തീയതിയിൽ അമേരിക്കയിലെ ട്വിൻ ടവർ ആ തീവ്രവാദികളെ തകർത്ത ഒരു രംഗം നമുക്കൊക്കെ അറിയാം. അന്ന് തീവ്രവാദികൾ പല കാര്യങ്ങൾ ഉന്നം വെച്ചാണ് ആ ട്വിൻ ടവർ തകർത്തു. അതുപോലെ തന്നെ പെന്റഗൺ തകർക്കാനായിട്ട് ശ്രമിച്ചു, പല കാര്യങ്ങൾ തകർക്കാനായിട്ട് ശ്രമിച്ചു. അന്ന് ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൌസിൽ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് തീവ്രവാദികൾ വന്ന് ഓ ട്വിൻ ടവർ തകർത്തു, അതിങ്ങനെ കത്തി അമർന്നു വീണുകൊണ്ടിരിക്കുകയാണ്, ലോകം മുഴുവൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, വേറെ വിമാനങ്ങൾ വന്ന് പെന്റഗണിന്റെ നേരെ വരുന്നു, ഇനി ഒരുപക്ഷെ വൈറ്റ് ഹൌസിന്റെ നേരെയും വന്ന് അവിടെയും ബോംബിടാം എന്നുള്ള രംഗം വന്നപ്പോ പെട്ടെന്ന് തന്നെ അമേരിക്കയുടെ സൈനിക നേതാക്കന്മാർ അമേരിക്കൻ പ്രസിഡന്റിനെ വൈറ്റ് ഹൌസിൽ നിന്ന് എങ്ങോട്ടോ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക്, ഏതോ ഒരു ഒളിവ് സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി. അഥവാ അമേരിക്കൻ പ്രസിഡന്റിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഓ രാജ്യം അനാഥമായി തീരരുത് എന്ന് പറഞ്ഞ് വൈസ് പ്രസിഡന്റിനെ അവര് വേറെ ഏതോ ഒരു ഒളിസങ്കേതത്തിലേക്ക് കൊണ്ടുപോയി. പെന്റഗണിൽ നിന്നോ വൈറ്റ് ഹൌസിൽ നിന്നോ ഒക്കെ നിന്നാൽ ചിലപ്പോൾ അതിന്റെ മേലെ ആക്രമണം വന്നാൽ ഇവര് ഇല്ലായ്മയായി പോകാം എന്നുള്ളത് കൊണ്ട് അവരെ ഓരോ ഒളിസങ്കേതത്തിലേക്ക് ആ സൈന്യം കൊണ്ടുവന്ന് ആക്കി. എവിടെയൊക്കെയായിരുന്നു അവർ ഒളിച്ചിരുന്നത് എന്ന സത്യത്തിൽ ഇപ്പോഴും അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു വന്നത് ഓ തീവ്രവാദിയുടെ ആക്രമണം നടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ട് ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് അതിന്റെ കീഴിൽ വന്ന് നിന്നാൽ എന്ത് പറ്റും? ഓ ബോംബ് വന്ന് വീണ് അമേരിക്കൻ പ്രസിഡന്റ് ആയാലും തകർന്നു പോകും. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പ്രിയമുള്ളവര്, പിശാചിന്റെ ആക്രമണം വരുമ്പോ ഞാൻ ക്രിസ്ത്യൻ അസംബ്ലിയിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് പോകുന്ന ആളാണ് എന്ന് പറഞ്ഞ് നീ ഞാനും മടയത്രം കാണിക്കില്ലേ? നമ്മൾ എന്ത് വേണം? നമ്മുടെ മനുഷ്യത്വത്തിൽ നിൽക്കണം, മനുഷ്യത്വത്തിൽ നിൽക്കണം. നമ്മൾ കർത്താവിന്റെ ആ ദുർഗത്തിലേക്ക് ഓടിച്ചെന്ന് അഭയം തേടണം, ആ ഒളിസങ്കേതത്തിൽ അഭയം തേടണം. കർത്താവെ നീ എന്നെ രക്ഷിച്ചേ കഴിയുള്ളൂ, എനിക്ക് എന്റെ കഴിവ് കൊണ്ടോ ഇത്രയും നാളത്തെ ക്രിസ്തീയ ജീവിതത്തിന്റെ പരിചയം കൊണ്ടോ എനിക്ക് പ്രലോഭനത്തിന് മുമ്പാകെ നിൽക്കാൻ കഴിയില്ല കർത്താവെ, അവിടുന്ന് തന്നെ എന്നെ സഹായിച്ചാലേ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞ് നീ ഓടിച്ചെന്ന് അഭയം തേടുമെങ്കിൽ ആ പരീക്ഷയുടെ മുമ്പാകെ ജയിക്കും. കർത്താവും അത് തന്നെയല്ലേ ചെയ്തത്? കർത്താവ് ഈ പിശാചിന്റെ മുമ്പാകെ ഓ നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് യുദ്ധം നടക്കുന്നിടത്ത് യുദ്ധമുന്നണിയിൽ നെഞ്ചു കാട്ടി വെടിയുണ്ടയുടെ നേരെ അല്ലെങ്കിൽ ബോംബിന്റെ താഴെ ചെന്ന് നോക്കിയല്ല ചെയ്തത്, മറിച്ച് ഞാൻ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞ് കർത്താവ് തന്റെ മനുഷ്യത്വത്തിലേക്ക് മാറുമ്പോ അവിടെ എപ്പോഴും എന്തുണ്ട്? നിസ്സഹായതയുണ്ട്, പിതാവിനെ മുറുകെ പിടിക്കുന്ന അനുഭവമുണ്ട്. ഉള്ളിൽ ഒരു നിലവിളിയുണ്ട്, ഉറച്ച കണ്ണുനീരും നിലവിളിയുമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കൊരു മാതൃകയായത് കർത്താവ് ആ നിലയിലാണ്, ആ നിലയിലാണ്. ഞാൻ പറഞ്ഞു വന്നത് കർത്താവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ്, നമ്മുടെ മനുഷ്യത്വത്തെക്കുറിച്ച്. എന്നാൽ നമുക്ക് വേറെന്തും കൂടെയുണ്ട്? നമ്മള് ഓ കർത്താവിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവിടുന്ന് മനുഷ്യപുത്രനായിരിക്കുന്നത് പോലെ തന്നെ അവിടുന്ന് എന്തുമായിട്ടുണ്ട്? ദൈവപുത്രനുമാണ്, നമ്മളെന്താണ്? ദൈവത്തിന്റെ മക്കളുമാണ്. ഈ അധികാരം നമ്മൾ എവിടെയാ പ്രയോഗിക്കേണ്ടത്? ഈ അധികാരം നമ്മൾ പ്രയോഗിക്കാമോ? കർത്താവായ യേശുക്രിസ്തു എവിടെയാണ് പ്രയോഗിച്ചത്? യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ അവിടെ നമ്മൾ ഒരു രംഗം കാണുന്നുണ്ട്. 9-ാം അധ്യായത്തിലെ പിറവി കുരുടനെ കർത്താവ് സൗഖ്യമാക്കിയ രംഗമാണ് കാണുന്നത്. ആ പിറവി കുരുടനെ സൗഖ്യമാക്കിയതിന് ശേഷം കർത്താവ് അവനെ വീണ്ടും ധൈര്യപ്പെടുത്താനായിട്ട് ചെല്ലുന്ന ഒരു രംഗത്ത് കർത്താവ് ചോദിക്കുന്നു. അതിന്റെ 35-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം, അവനെ പിറവിക്കുരുടനെ അവനെ കണ്ണുകാണുന്നവനായി തീർന്നപ്പോ ഓ പരീശന്മാരും പുരോഹിതന്മാരും എല്ലാം അവനെ പുറത്താക്കി. അവൻ കർത്താവിനെ ഏറ്റു പറഞ്ഞപ്പോ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അതിന്റെ 35-ാമത്തെ വാക്യം, അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിലെ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, യജമാനെ, അവൻ ആർ ആകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. യേശു താൻ ദൈവപുത്രനാണ് എന്ന് പറയുന്ന ഒരു രംഗം എപ്പോഴാണ്? എപ്പോഴാണ്? ഓ ഓ പരീശന്മാരുടെയും ആ പിശാചിനാൽ ഉദ്ദീപിക്കപ്പെട്ട പുരോഹിതന്മാരുടെയും ഒക്കെ കുറ്റപ്പെടുത്തൽ, നീ അടിമുടി പാപത്തിൽ പറഞ്ഞവൻ, നീ ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് അവന്റെ നേരെ കർത്താവിനെ ഏറ്റു പറഞ്ഞ ആ പിറവിക്കുരുടനായിരുന്ന, ഒരു കാലത്ത് പിറവിക്കുരുടനായിരുന്ന, പിന്നീട് കണ്ണു കാണാൻ കഴിഞ്ഞ അവന്റെ നേരെ ആ നിലയിലുള്ള കുറ്റം വിധികള് കുറ്റാരോപണങ്ങളും കൊണ്ടുവന്നപ്പോ ഇതാ കർത്താവ് അവനെ ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കും. നമ്മൾ വേറൊരു രംഗം കാണുന്നുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്ന് ഒരു വചനം കൂടെ വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അതിന്റെ ഒടുവിലത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വചനം, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. നോക്കുക, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഓ നമുക്ക് ജീവൻ എവിടെ നിന്നാണ്? കർത്താവായ ദൈവപുത്രനാണ് ക്രിസ്തു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോ, ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ വരുമ്പോ നമുക്ക് ജീവൻ ആ കാര്യമാണ് ലഭിക്കുന്നത്. ഈ കാര്യമാണ് നാം ഇവിടെ കണ്ടത്. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ എന്താ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത്? എന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ എന്തായിരുന്നു? ഞാൻ പറയാൻ വന്നത് രണ്ട് കാര്യങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തില് അവിടുന്ന് ദൈവപുത്രൻ എന്നുള്ള അധികാരം അവിടുന്ന് കൈയാളിയത്, പിശാച് കുറ്റം വിധിയുമായി വന്നപ്പോൾ നമുക്ക് നമ്മളെ ഉത്സാഹിപ്പിക്കാൻ, നമ്മളെ എൻകറേജ് ചെയ്യാൻ, ഓ നമുക്ക് ജീവൻ തരാൻ ദൈവപുത്രൻ എന്നുള്ള അവസ്ഥ അവിടുന്ന് കൊണ്ടുവന്നു. എന്നാൽ പ്രലോഭനങ്ങളെ നേരിട്ടപ്പോൾ അവിടുന്ന് ദൈവപുത്രൻ എന്ന അധികാരം കൈയാളാതെ തന്റെ മനുഷ്യത്വത്തിൽ നിന്ന് പിതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ അതിജീവിച്ച് ആ പ്രലോഭനത്തെ നേരിട്ട് വിജയിയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിലും ഈ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, പിശാച് നമ്മുടെ നേരെ പ്രലോഭനങ്ങൾ കൊണ്ടുവരുമ്പോൾ, പ്രലോഭനങ്ങളും കുറ്റപ്പെടുത്തലുകളും കൊണ്ടുവരുമ്പോൾ, ആ പ്രലോഭനങ്ങൾ കൊണ്ടുവരുന്ന ഒരു രംഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ജയം നേടാനായിട്ട് കഴിയും. എന്നാൽ പിശാച് അതുപോലെ തന്നെ നമ്മുടെ നേരെ കൊണ്ടുവരുന്ന രണ്ടാമത്തെ കാര്യം കുറ്റവിധിയാണ്. നീ കൊള്ളുകയില്ല, നീ ശരിയല്ല, നീ നന്നാകാൻ പോകുന്നില്ല. ഈ നിലയിലുള്ള കുറ്റവിധി കൊണ്ടുവരുമ്പോൾ എന്താണ്? ദൈവപുത്രൻ എന്നുള്ള അധികാരം നമ്മളെ മുറുകെ പിടിക്കണം. യേശു ക്രിസ്തു അതാണ് ചെയ്തത്. ദൈവപുത്രൻ എന്ന് നമ്മൾ കണ്ടു കാണുമ്പോ അതിനോട് ചേർന്ന ജീവൻ, ആ എൻകറേജ്മെന്റ് നമുക്കുണ്ടാകും. പ്രിയമുള്ളവരെ, ഈ രണ്ട് കാര്യങ്ങളും നമ്മളുണ്ട്. ഈ കാര്യങ്ങള് നമുക്ക് കാണാം. ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണത്തോടുള്ള ബന്ധത്തില് വീണ്ടും പറയട്ടെ, അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഈ വലിയ ആക്രമണം ഉണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു? അവരെ ഒളിച്ചിരുന്നു, ഒളിച്ചിരുന്നു, ഒളിച്ചിരുന്നു. അവരവരുടെ മനുഷ്യത്വത്തിൽ ഒളിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള പദവി കൈയാളിക്കൊണ്ട് ആ ബോംബ് വീഴ് നടത്തി ചെന്ന് നിന്നില്ല, അവരെ ഒളിച്ചിരുന്നു. എന്നാൽ ആ കാര്യം കഴിഞ്ഞു, ആ കാര്യം കഴിഞ്ഞ് ആ സെപ്റ്റംബർ 11 സംഭവം കഴിഞ്ഞിട്ട് പിന്നീട് ആ നിലയില് ഒക്കെയുള്ള തീവ്രവാദികളെ നേരിടാൻ വേണ്ടി അമേരിക്ക ഇറാഖുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. യുദ്ധത്തിലേർപ്പെട്ടപ്പം പലരും ചോദിച്ചു, എന്തിനായിപ്പോ ഇങ്ങനെ ഒരു യുദ്ധത്തിലേർപ്പെട്ടത്, എന്താ അതിന്റെ കാര്യം? ആ കാര്യം ചോദിച്ചപ്പോ ഇതാ അമേരിക്കയുടെ പാർലമെന്റോ കോൺഗ്രസോ, എനിക്കത് അറിഞ്ഞുകൂടാ, അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ചെന്നിട്ട് പറഞ്ഞു, ഞാനാണ് ആ യുദ്ധം ഉണ്ടാകാനായിട്ടുള്ള ആ കാര്യത്തിൽ ഒപ്പിട്ടത്, ഞാൻ അമേരിക്കൻ പ്രസിഡന്റാണ്, നിങ്ങൾക്ക് ആരെയും അധികാരം തന്നു, ഞാൻ അമേരിക്കൻ പ്രസിഡന്റാണ്, എനിക്ക് അതിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അതിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പാർലമെന്റിനെ അഭിമുഖീകരിക്കുന്ന രംഗം നോക്കുക. ഒരേ ആളാണ് തീവ്രവാദിയുടെ ആക്രമണം ഉണ്ടായപ്പോൾ ഒളിച്ചിരുന്ന അതേ മനുഷ്യൻ തന്നെ ഇതാ തന്റെ അധികാരവും പദവിയും കയ്യാളേണ്ട ഒരു രംഗത്ത് വന്നപ്പം അദ്ദേഹം വന്നിട്ട് പറയുന്നു, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്റെ പദവി കൊണ്ട് ഞാൻ ചെയ്തു, അതിന് ഞാൻ ഒപ്പിട്ടു, ഇനിയും ആ കാര്യം അങ്ങനെ തന്നെ നടക്കും എന്ന് പറയും. ഉള്ളവര് നമുക്കും ഈ രണ്ട് കാര്യങ്ങളാണുള്ളത്. നാം പ്രലോഭിക്കപ്പെടുമ്പോ ഓ നമ്മുടെ നേരെ പല കാര്യങ്ങൾ വരുമ്പോ, യോസഫിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, യോസഫ് കുത്തിക്കേറിന്റെ ഭവനത്തിലായിരുന്നപ്പോ, അവൻ തനിയെ ആയിരുന്നപ്പോ അവന്റെ നേരെ വന്ന പ്രലോഭനങ്ങളുടെ മുമ്പാകെ, ഓ ഞാന് അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും മകനായ യോസഫാണ്, ഞാനിവിടെ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് യോസഫ് അവിടെ നിൽക്കുകയല്ല ചെയ്തു. അവൻ എന്ത് ചെയ്തു? അവൻ അവിടുന്ന് ഓടിക്കളഞ്ഞു ഒരു ഭീരുവിനെ പോലെ, ഏതോ ഒരു ഒളിത്താവളം തേടി ഓടിക്കളഞ്ഞു. ആ അമേരിക്കൻ പ്രസിഡന്റ് ഒളിവിൽ ചെന്നിരുന്നത് പോലെ മാറിക്കളഞ്ഞു. എന്തുകൊണ്ടാണത്? നമ്മുടെ ജനം വളരെ ബലഹീനമാണ് എന്ന് നമ്മൾ അറിയണം. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെയുള്ള പ്രലോഭനങ്ങളുടെ മുമ്പാകെ നമുക്ക് നമ്മുടെ പാരമ്പര്യങ്ങളോ നമ്മുടെ ഇതുവരെയുള്ള ദൈവം നമ്മളെ നടത്തിയ വഴികളോ ഒന്നും പറയാതെ നമുക്ക് നമ്മുടെ മനുഷ്യത്വത്തിൽ നിൽക്കാം. മനുഷ്യത്വത്തിൽ നിൽക്കാം എന്ന് ഞാൻ പറയുമ്പോൾ അതിനോട് ചേർന്ന ചില കാര്യങ്ങളുണ്ട്. മനുഷ്യത്വത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ, പിതാവിനെ മാത്രമേ നമുക്ക് മുറുകെ പിടിക്കാനുള്ളൂ, നമ്മുടെ കർത്താവിന്റെ നെഞ്ചോട് ചാരിക മാത്രമേ നമുക്ക് ആ സമയത്ത് കഴിയുള്ളൂ. നമുക്ക് ആ ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. എപ്പോഴാണ് പ്രലോഭനങ്ങൾ വരുന്നത്? എപ്പോഴാണ് പരീക്ഷകൾ വരുന്നത്? ആ രംഗത്ത് നമുക്ക് മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമ്മുടെ പിതാവിനെ മുറുകെ പിടിക്കാം. അതേസമയം പിശാച് നമ്മുടെ നേരെ കുറ്റവിധികളും നമ്മുടെ നേരെ ആ തീയമ്പുകളും കൊണ്ടുവരുന്ന രംഗത്ത് നമ്മൾ ധൈര്യത്തോടെ പറയണം, ഞാന് ദൈവപുത്രനാണ്, ഞാന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇളയ സഹോദരനാണ്, എന്നെ അവിടുന്ന് ഇളയ സഹോദരനാക്കാൻ വേണ്ടി ത്രിത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ അവിടുന്ന് ആ തന്റെ ദൈവീകമായ പദവികൾ ഉരിഞ്ഞു വെച്ച് ഈ താണഭൂമിയിലേക്ക് വന്ന് എനിക്ക് തുല്യനായി തീർത്തതാണ്. നിത്യതയിലും കർത്താവ് ഭൂമിയിൽ സഹിച്ച പങ്കപ്പാടുകളുടെ ആ ഓർമ്മകളും അതിന്റെ അടിപ്പിലരുകളും ആ നിലയിലുള്ള കാര്യങ്ങളും ആണുപൊഴുതുകളും അവിടുത്തെ കരങ്ങളിലുണ്ടാവും. എനിക്ക് വേണ്ടി ആ നിലയിലെ സ്വർഗം അതിന്റെ ഏറ്റവും വിലപ്പെട്ടത് നഷ്ടപ്പെടുത്തി എന്നെ നേടിയതാണ്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇളയ സഹോദരനാണ്, ദൈവപുത്രനാണ് എന്ന് നമുക്ക് അവിടെ ധൈര്യത്തോടെ പറയാം. ദൈവമുള്ളവരെ, ഈ രണ്ടവസ്ഥയും ദൈവപുത്രൻ മനുഷ്യപുത്രൻ ഈ രണ്ടവസ്ഥയിലും നമുക്ക് മാറി മാറി നമ്മുടെ ജീവിതത്തിൽ പോകേണ്ടി വരും. ഈ അവസ്ഥയിൽ നമ്മൾ പോകാൻ വേണ്ടി നമുക്ക് മുന്നോടിയായി പോയ കർത്താവ് തന്റെ ജീവിതത്തിന്റെ രംഗങ്ങളില് രണ്ട് രംഗങ്ങളെ പിശാചിനോടും മഹാപുരോഹിതനോടും ഇടപെട്ടപ്പോ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിലും ഒരു പുറവിക്കുരുടനെ ആ നിലയില് ആളുകളുടെ കുറ്റം വിധിയുടെ മുമ്പാകെ പതറിപ്പോയ ഒരു മനുഷ്യനെ ധൈര്യപ്പെടുത്താൻ വേണ്ടി ദൈവപുത്രൻ എന്നുള്ള നിലയിലും പ്രത്യക്ഷപ്പെട്ട യേശു ക്രിസ്തു നമ്മുടെ മുന്നോടിയാണ്. കർത്താവ് നമുക്ക് മുന്നോടിയായിട്ട് പോയിരിക്കുന്നു. അവിടുന്ന് നമ്മളെ സ്നേഹിച്ച് ഈ താണഭൂമിയിലേക്ക് വന്ന് നമ്മുടെ കുടുംബ സഹോദരനായി തീർന്നിരിക്കുന്നു. ഈ ധൈര്യത്തോടെ സന്തോഷത്തോടെ നമുക്ക് നമ്മളെ ക്രിസ്തീയ ജീവിതം നയിക്കാം. നമ്മളെ ഇതിലെ ഭാഗവാക്കുകളാകുമ്പോൾ നമുക്ക് കർത്താവ് ആ ഒരു കോതമ്പടി എന്നുള്ള നിലയിൽ തനിയെ ഇരിക്കാതെ നിലത്ത് വീണ് ചാകുകയും അതിൽ നിന്ന് ധാരാളം വിളവുകൾ ഉണ്ടായി നമ്മളും അതിലൊരു കോതമ്പടിയായി തീരാനും കർത്താവ് നമ്മളെ ആ നിലയിൽ കണ്ടല്ലോ എന്നുള്ള നന്ദിയോടെ നമുക്കായിരിക്കാം. കർത്താവിനോടുള്ള ഈ നന്ദിയാണ് പ്രലോഭനങ്ങളുടെ മുമ്പാകെ പരീക്ഷകളുടെ മുമ്പാകെ വീഴാതെ നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ സ്നേഹത്തിന്റെ ചേതോവികാരം. കർത്താവിനോട് നന്ദിയും സ്നേഹവും ഉള്ളിടത്തേ ക്രിസ്തീയ ജീവിതം ഗൗരവമായിട്ട് എടുക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് പലരും ക്രിസ്തീയ ജീവിതം ഗൗരവമായി എടുക്കാത്തത്? അവർക്ക് കർത്താവിനോടുള്ള നന്ദിയും സ്നേഹവും അത്രത്തോളമേ ഉള്ളൂ. പ്രിയ സഹോദര സഹോദരി, നീ ക്രിസ്തീയ ജീവിതം ഗൗരവമായിട്ട് എടുക്കുമെങ്കിൽ അതിനു മുമ്പില് നടക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ കർത്താവിനെ സ്നേഹിക്കണം. കർത്താവ് നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് കാണണം. കർത്താവ് കേവലം റോമൻ പടയാളികളാലും ചില അടിയേൽക്കുകയോ അവിടുന്ന് ക്രൂശിൽ തറയ്ക്കപ്പെടുകയോ മാത്രമല്ല ചെയ്തത്, അവിടുന്ന് തന്റെ ദൈവത്വം പോലും ഈ മനുഷ്യരായ നമുക്ക് വേണ്ടി ആ നിലയില് ഓ താനെ കടന്നു വന്നു, നമുക്ക് തുല്യനായി തീർന്നു, നമുക്ക് നമ്മുടെ മുതിർന്ന സഹോദരനായി തീർന്നു, നിത്യകാലം ഈ നിലയിലുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മളെ ആനയിച്ചിരിക്കുന്നു. ഈ കാര്യം കേൾക്കുമ്പോ നമ്മുടെ ഹൃദയത്തിന് നന്ദിയില്ലേ? കർത്താവിനോട് സ്നേഹമില്ലേ? ഈ നന്ദിയും സ്നേഹവും ഓ കർത്താവിനായിട്ട് നെഞ്ചി നെറ്റിയെ കാണിച്ച് ഓ ഈ ഭൂമിയിലെ വീഴാതെ നിൽക്കാൻ ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ആ നിലയിൽ നിൽക്കാനായിട്ട് ഒരു ബലാത്കാരത്തിന്റെ ആത്മാവിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഉത്സാഹിപ്പിക്കട്ടെ. കർത്താവിന് വേണ്ടി ഒരു ധീരരായിട്ട് നമ്മൾ നിൽക്കണം. രണ്ട് രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പിശാച് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളുടെ രംഗത്തിൽ ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കണം. അതുപോലെ തന്നെ പിശാച് കൊണ്ടുവരുന്ന കുറ്റം വിധിയുടെ രംഗങ്ങളിൽ നമുക്ക് ദൈവപുത്രൻ എന്നുള്ള പദവി കൈയാളിക്കൊണ്ടും